ഒരു പ്രാവശ്യം കൂടെ ഈ സൂമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി തന്നല്ലോ. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതകളെ ഓർത്തുകൊണ്ട് നമ്മളായിരിക്കുന്നിടത്ത് നന്ദി ഉള്ളവരായി ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് മത്തായി സുവിശേഷത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും വളരെ ആയിട്ടുള്ള ഒരു ചില ദൈവവചനങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദ ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 14:22-33 വരെയുള്ള വാക്യങ്ങൾ. 22-ാമത്തെ വാക്യം വായിക്കുന്നു. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് പുറകാലെ വായിക്കാം. യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാനായിട്ട് അവരെ നിർബന്ധിച്ചു. ഈ 14-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നിർജ്ജന പ്രദേശമായിരുന്ന മരുഭൂമിയിൽ ആയിരുന്ന വലിയൊരു കൂട്ടം ജനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ 5 അപ്പവും 2 മീനും കൊണ്ടുള്ള വലിയൊരു മഹാ അത്ഭുതത്തെ കണ്ട ഒരു വലിയൊരു കൂട്ടം ജനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാർ തന്നോടുകൂടെ ഉണ്ട്. അവിടെ കടന്നു വന്നതായിട്ടുള്ള ജനത്തിന് അവരുടെ വയറ് നിറയുക മാത്രമല്ല, ഒരു വലിയ സന്തോഷം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മളീ ശിഷ്യന്മാരെ കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും അവര് വലിയൊരു മിറക്കിള് അവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായി. അവര് കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റിയതായിട്ടുള്ള സമയത്ത് സാധാരണ നമ്മുടെ കർത്താവ് ഒരു ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ആളായിരുന്നതുകൊണ്ട് ഈ കർത്താവിനെ പിൻപറ്റുന്നത് കൊണ്ട് സമൂഹത്തിലൊന്നും വലിയൊരു സ്ഥാനമൊന്നും ഈ ശിഷ്യന്മാർക്കില്ലായിരുന്നു. എന്നാൽ ഈ മഹാ അത്ഭുതം അവര് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഇമേജിനെ തന്നെ ഒരു വലുതാക്കുന്ന വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വലിയ കാര്യം അവരുടെ ഗുരു ചെയ്തത് ഹാലേലിയ അവരുടെ ജീവിതത്തിൽ അവർക്ക് കാണുവാനായിട്ടിടയായി. അവിടെ കടന്നു വന്ന ജനത്തിനെല്ലാം സൗഖ്യം പ്രാപിക്കുവാനായിട്ടിടയായി. അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം അവർക്ക് കാണുവാനായിട്ടിടയായി. നമ്മൾ ഈ 22-ാം വാക്യം നമ്മൾ വായിച്ചപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു അത്ഭുതം കണ്ടത് അവരുടെ മനസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മളിവിടെ വായിച്ചത് യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാനായിട്ട് അവരെ നിർബന്ധിച്ചു. ഇന്ന് പകൽക്കാലം എന്തുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരെ അതിനുവേണ്ടി നിർബന്ധിച്ചു? ഇവർ തനിയെ അങ്ങ് പോവുകയല്ലായിരുന്നു. വചനം പറയുന്നത് ഇങ്ങനെയാണ്, അവരെ നിർബന്ധിച്ചു എന്നാണ് അവിടെ നമുക്ക് മലയാളത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ആദ്യം അവർക്ക് പോകുവാനായിട്ട് ഇഷ്ടമില്ലായിരുന്നു എന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഊഹിക്കാം. ജീവിതത്തിൽ സ്വയമായിട്ട് ചെയ്യുവാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുവാനായിട്ടാണ് ഒരാളിനെ നിർബന്ധിക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ട് യേശു അവരെ നിർബന്ധിച്ചു? അതിന്റെ ഒന്നാമത്തെ റീസൺ, യോഹന്നാന്റെ സുവിശേഷം 6:14-15 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ വന്നതായിട്ടുള്ള ആൾക്കാരെല്ലാം കണ്ടുകഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിലൊരു ചിന്ത വന്നു, യേശുവിനെ രാജാവാക്കണം. പ്രൈസ് ഗോഡ്. ആ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടായി. യേശുവിനെ രാജാവാക്കണം. ഇത് ശിഷ്യന്മാരെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, യേശു എന്ന് വന്ന് ഈ രാജ്യം യഥാസ്ഥാനത്താക്കും. അപ്പോൾ രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർക്കും കർത്താവിനോട് ചേർന്ന് ഭരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ദൈവവചനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 9:46 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇടയിൽ വേറൊരു കാര്യം കൂടെ ഉന്നയിക്കുവാനായിട്ടിടയായി. അവരിൽ വെച്ച 6 വല്യവൻ എന്ന ഒരു ഒരു തർക്കം അവരുടെ ജീവിതത്തിൽ അവരുടെ ഇടയിൽ നടന്നു. അപ്പോൾ അവരുടെ ഉള്ളിൽ 6 വല്യവനെന്നുള്ള ചിന്ത ഉള്ളപ്പോൾ തന്നെ അവർക്കൊരു രാജ്യമുണ്ടാകുകയും യേശു അവരുടെ രാജാവാകണമെന്ന ചിന്ത ഉള്ളപ്പോൾ അതിന് പറ്റിയ ഒരു അവസരമാണ്. അല്ലെങ്കിൽ തന്നെ സമൂഹത്തിലുള്ള ജനം തന്നെ പറയുന്നു, ഇവനെ നമുക്ക് രാജാവാക്കണം. അപ്പോൾ ഇവരുടെ ഈ കാര്യങ്ങളെല്ലാം അവരുടെ ഉള്ളിലുള്ളത് യേശു അത് മനസ്സിലാക്കി. യേശു അത് മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് യേശു ശിഷ്യന്മാരോട് പറയുക, അവരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് പറഞ്ഞയക്കുകയാണ്. പ്രൈസ് ഗോഡ്. യേശുവിന് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ നിന്നാൽ ഇവരും ഇതിന്റെ ഒരു ഭാഗമായി തീരും എന്ന് യേശുവിന് മനസ്സിലായി. ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുവാനായിട്ട് അവരെ നിർബന്ധിച്ചു. അപ്പോൾ അവരെ നിർബന്ധിച്ചയച്ച് അവരെ മുന്നോട്ട് വിടുമ്പോൾ അവർ എവിടെ ചെന്നു അവസാനിച്ചു എന്ന് ചോദിച്ചാൽ, പെട്ടെന്നൊരു കാറ്റ് അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന് അവർ കടലിന്റെ നടുവിലായി എന്ന് നമുക്ക് മത്തായി സുവിശേഷം 14:22 താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഈ അവരുടെ ജീവിതത്തിൽ ഈ അടിച്ച കാറ്റ് അവരെ വല്ലാതെ വിഷമിപ്പിച്ചു. ഹല്ലേലൂയ. വലിയൊരു അത്ഭുതം കണ്ട്, ദൈവപ്രവൃത്തി കണ്ട് വളരെ സന്തോഷിച്ചിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന് അവരെ നിർബന്ധിച്ച് അയച്ചിട്ട് ഇപ്പോൾ അവർ എവിടെയാണ്? ഒരു വലിയ കാറ്റിന്റെ മധ്യത്തിൽ അവരായിരിക്കുകയാണ്. കാറ്റുകൊണ്ട് ജീവിതം വല്ലാതെ കുഴങ്ങുകയാണ്. നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ചില കാറ്റുകളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ജീവിതത്തിൽ കാറ്റുകൾ വരുന്നതിന് ദൈവത്തിന് ചില പ്രത്യേകത അല്ലെങ്കിൽ ചില പദ്ധതികൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അതിന്റെ 1:19 ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് ഇയോബിന്റെ ഭവനത്തിന്റെ 4 കോണിലും അടിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. വന്നപ്പോൾ തന്റെ മക്കളുടെ മേൽ അത് വന്ന് വീണു. അങ്ങനെ വളരെയധികം ഒരു ഡിസ്ട്രഷന്റെ അല്ലെങ്കിൽ ഒരു നശീകരണത്തിന്റെ ഒരവസ്ഥയിലേക്ക് യോവിന്റെ കുടുംബം എത്തിച്ചേരുവാനായിട്ട് ഇടയായി. ഈ കാറ്റ് കൊണ്ടുവന്നത്, ഈ കാറ്റ് ദൈവം അനുവദിച്ച കാറ്റാണെങ്കിലും ഇത് കൊണ്ടുവന്നത് സത്താനായിരുന്നു എന്ന് നമുക്ക് അഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ സാത്താൻ കൊണ്ടുവന്ന ഈ കാറ്റ് അവരെ മൊത്തത്തിൽ നശിപ്പിച്ചു കളഞ്ഞു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ജീവിതത്തിൽ അടിക്കുന്നതായിട്ടുള്ള കാറ്റുകൾ, വേറൊരു കാറ്റിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ജോനയുടെ കപ്പലിന്റെ നേരെ ആഞ്ഞടിച്ച കാറ്റ്, അത് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെയുള്ള ഒരു കാറ്റല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു നാശത്തിനു വേണ്ടിയുള്ള ഒരു കാറ്റല്ലായിരുന്നു. അത് ജോനയുടെ ജീവിതത്തിൽ ആ കാറ്റടിച്ചത് ഒരു കറക്ഷന് വേണ്ടിയുള്ള കാറ്റായിരുന്നു. കറക്ഷൻ, പ്രൈസ് ഗോഡ്. ദൈവം തന്നോട് പറഞ്ഞെടുത്ത് താൻ പോകാതെ തന്റെ സ്വന്തമായ വഴിയിൽ പോകുന്ന ഒരു ഭക്തനെ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് മടക്കി കൊണ്ടുവരുവാനുള്ള കാറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗതി വിട്ടു പോകുമ്പോൾ നമ്മളെ മടക്കി കൊണ്ടുവരുവാനുള്ള ഒരു കറക്ഷന്റെ കാറ്റ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വേറൊരു കാറ്റിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഒരു ഈസ്റ്റ് വിൻഡ് സമുദ്രത്തിന്മേൽ രാത്രി മുഴുവനും അടിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സമുദ്രത്തിന്മേൽ ആ ഈസ്റ്റ് വിൻഡ് വീശിക്കൊണ്ടിരുന്നു. ഇസ്രായേൽ മക്കൾ അവർ രാവിലെ അവര് എഴുന്നേറ്റപ്പോൾ, അല്ലെങ്കിൽ രാവിലെ വന്നപ്പോൾ അവിടെ മുമ്പിൽ തടസ്സമായി നിന്ന ഒരു റെഡ് സീ അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ അന്ന് രാത്രിയിൽ യേശു ഒരു ഈസ്റ്റുവിന്റെ ആ സമുദ്രത്തിന്മേൽ അടിച്ചതുകൊണ്ട് ആ റെഡ് സീ അവിടെ മുമ്പിൽ രണ്ടായിട്ട് വിഭാവിക്കപ്പെടുവാനായിട്ട് ഇടയായി. ദൈവം ഇവിടെ അയച്ച ഈ കാറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, തന്റെ മക്കൾ, തന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾ വന്നു നിൽക്കുന്ന വഴിയിൽ ഒരു പ്രതിസന്ധിയുണ്ട്. പ്രൈസ് ഗോഡ്. ഈ പ്രതിസന്ധി അവർക്ക് സ്വന്തമായിട്ട് കടക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പൊ സ്വന്തമായിട്ട് അവർക്ക് പരിഹരിപ്പാൻ കഴിയാത്തതായിട്ടുള്ള ഒരു വിഷയം. അപ്പോൾ ആ വിഷയത്തെ അവർ അറിയുന്നതിന് മുമ്പ് അവരറിയാതെ തന്നെ ദൈവം ഒരു ഈസ്റ്റ് വിൻഡിനെ അടിപ്പിച്ചു. പ്രൈസ് ഗോഡ്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ മാറ്റുവാൻ വേണ്ടി അവരറിയാത്തതായ രീതിയിൽ ദൈവം ഒരു ഈസ്റ്റ് വിൻഡിനെ അന്ന് രാത്രിയിൽ അടിപ്പിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളം രണ്ടായിട്ട് മാറി അവർക്ക് വേണ്ടി, അവർക്ക് പ്രതികൂലമായിരുന്ന ആ റെഡ് സീയെ രണ്ടായി വിഭാഗിച്ചിട്ട് അതിന്റെ നടുവിൽ ദൈവം ഒരു ഉണങ്ങിയ നിലമാക്കി. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രി പകൽക്കാലം ഒരു വിടുതലിന്റെ കാറ്റ് ദൈവം അവരുടെ ജീവിതത്തിൽ അയച്ചു. പ്രൈസ് ഗോഡ്. അപ്പോൾ വിവിധ തരത്തിലുള്ള കാറ്റുകളുണ്ട്. നമ്മളെ കറക്ഷൻ ചെയ്യുന്ന കാറ്റുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നൽകുന്ന കാറ്റുണ്ട്. പ്രൈസ് ദി. ഇതെല്ലാം കാലാകാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നതായി കാറ്റ് മേളി പറഞ്ഞതുപോലെ ഒന്നുമുള്ള ഒരു വിഷയമല്ല. ഇവരെ കർത്താവാണെന്ന് നിർബന്ധിച്ച് അക്കരയ്ക്ക് പോകുവാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിന്റെ വാക്കനുസരിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം അവരോരോരുത്തരും ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളത് ചോദിച്ചാൽ, ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവരെ പെർഫെക്റ്റ് ആയിട്ട് ആക്കി എടുക്കുവാനായിട്ടുള്ള ഒരു കാറ്റാണ് ഇപ്പോൾ അടിച്ചിരിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം താഴോട്ട് വായിക്കുമ്പോൾ പലവിധത്തിലുള്ള പെർഫെക്ഷൻ അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ദൈവത്തിന്റെ വാക്കനുസരിച്ച് ഇറങ്ങി ഒരു വലിയ കാറ്റ് അവരുടെ ജീവിതത്തിൽ അടിച്ചപ്പോൾ സാധാരണയായി അവരുടെ മനസ്സിൽ ഒത്തിരി പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ടെൻഷനായിട്ടുള്ള കാര്യങ്ങളൊക്കെയും അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉണ്ടായിക്കാണും. മത്തായി സുവിശേഷം 8-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെയും ഒരു വലിയ കാറ്റ് ഉണ്ടായതായിട്ട് നമുക്ക് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ടോ? എന്നാൽ അതിന്റെ നടുവിൽ യേശു അവരുടെ ബോട്ടിൽ ഉറങ്ങുകയായിരുന്നു. അവർ യേശുവിനെ ഉണർത്തി, കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും അവിടെ ശാന്തമാക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് അവരുടെ ജീവിതത്തിൽ അവർ ഓർത്തിരുന്നതേയില്ല. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, യേശു അവരുടെ ബോട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഇത്രയും ജീവിതത്തിൽ പാനിക്ക് ആകത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നേരത്തെ അവരുടെ ജീവിതത്തിൽ യേശു ഉണ്ടായിരുന്നപ്പോൾ അടിച്ച കാറ്റിൽ യേശു കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ യേശുവിനെ ഉണർത്തി ഏറ്റു. യേശു കാറ്റിനെയും കടലിനെയും ശ്വാസിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ യേശു അവരുടെ കൂടെ ഇല്ല. അവരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് പോകുവാനായിട്ട് യേശു അവരെ നിർബന്ധിച്ചു. പ്രൈസ് ഗോഡ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, അവരുടെ ജീവിതത്തിൽ ഒരു കാര്യം അവരെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു അവരെ നിർബന്ധിച്ച് അയച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഈ ശിഷ്യന്മാരെ നോക്കുമ്പോൾ കർത്താവിന്റെ കൂടെ അവർ ഇറങ്ങിത്തിരിച്ചവരാണെങ്കിലും വിശ്വാസത്തിൻ്റെതായ പടികളിൽ അവർ ഓരോ ദിവസം വർദ്ധിച്ച് വരണം. യേശു ബോട്ടിൽ ഇരുന്നു കൊണ്ട് കാറ്റിനെയും കടലിനെയും ശ്വാസിക്കുവാൻ എപ്പോഴും ഉണ്ടാകത്തില്ല. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ അവർ തനിയായിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ വിശ്വാസം വർദ്ധിച്ചു വരണം. ഒരു പെർഫെക്ഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവ് അവരെ പെർഫെക്റ്റ് ആക്കി എടുക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ചെയ്ത് അവരെ നിർബന്ധിച്ച് അവരെ അയക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിനെ നാം ഓരോരുത്തരും രക്ഷിതാവായി നമ്മള് സ്വീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ യേശുവിന്റെ കൂടെ നമ്മള് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളൊക്കെയും കടന്നു വരുമ്പോൾ, മാനുഷികവുമായ നിലയിൽ അല്ലെങ്കിൽ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ, ഹാലേലിയ, കൈത്താങ്ങല് തരുവാനായിട്ടൊക്കെയും ആൾക്കാർ ഒരുപക്ഷെ കൂടിയെന്നിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ശിഷ്യന്മാരെ കർത്താവ് പഠിപ്പിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ അടുത്തൊരു കാറ്റ് വരുമ്പോൾ ഒരുപക്ഷെ ആരും കൂടെ കാണത്തില്ല. ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നാം തന്നെത്താനെ ദൈവസന്നിധിയിലെ മുഴങ്കാലുകൾ മടക്കി പ്രാർത്ഥിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മൾ ജയമെടുക്കേണ്ടവരാണ്. പ്രൈസ് ഗോഡ്. ഒരു ദൈവമനിതന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പടികൾ വർദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഏകനായിരുന്ന് ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം ഒന്നും കൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. നമ്മൾ ഈ മത്തായി സുവിശേഷം 14-ാം അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് വായിപ്പനായിട്ട് കഴിയുന്നു, പടകോ കരവിട്ട് പല ദൂരത്തായി. വേറൊരു ഭാഗത്ത് ഇങ്ങനെ കാണുന്നു, അവർ തണ്ടു വലിച്ചു വലയുന്നത് യേശു കണ്ടു. പ്രൈസ് ഗോഡ്. കർത്താവ് മലയിൽ ഇരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാർ കടലിന്റെ നടുവിൽ വല്ലാതെ വലയുകയാണ്, തണ്ട് വലിച്ചു വലയുകയാണ്. എന്നാൽ മലയിൽ ഇരിക്കുന്ന യേശു ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് എന്താണ് ഇതിൽ കൂടെ പറയുവാനായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ നാളുകളിൽ ചില പ്രത്യേക അനുഭവങ്ങളിൽ അവന്റെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തേതായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത്, ദൈവം എന്റെ ജീവിതത്തിൽ നിന്ന് അകന്നിരിക്കുന്നുവോ, അവൻ ദൂരത്തായിരിക്കുന്നുവോ. സങ്കീർത്തനക്കാരൻ തന്നെ സങ്കീർത്തനത്തിൽ കൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത്, ദൈവമേ നീ എന്താണ് അകന്നിരിക്കുന്നത്, നീ അകന്നിരിക്കുകയാണോ, നീ എന്തുകൊണ്ട് എന്റെ നിലവിളി കേൾക്കുന്നില്ല, എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്തുകൊണ്ടാണ് ഞാൻ ജീവിതത്തിൽ ഒരു ലജ്ജാപാത്രമായിട്ട് മാറുന്നത്, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന രോഗങ്ങൾ മാറുന്നില്ല, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്റെ വിഷയത്തിന് ഒരു പരിഹാരം കാണുവാനായിട്ട് കഴിയുന്നില്ല, നീ ഇത് കാണുന്നില്ലേ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മളോട് പറയുവാനായിട്ടുള്ളത്, ദൈവം നമ്മെ കാണുന്നുണ്ട്, ദൈവം നമ്മെ മറന്നിട്ടില്ല. അവൻ മലയിലാണ് ഇരിക്കുന്നതെങ്കിലും അവൻ നമ്മെ കാണുന്നവനാണ്. തണ്ടു വലിച്ചു വലയുന്നത് ഹല്ലേലൂയ, അവൻ കാണുന്നുണ്ടെന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരം പ്രൈസ് ദി ലോർഡ് ദൈവം കാണുന്നുണ്ടോ എന്ന് നമ്മുടെ മനസ്സിൽ നമ്മള് ഒരുപക്ഷെ നമ്മൾ പറയാറുണ്ട്. എന്റെ കണ്ണുനീരവൻ കാണുന്നില്ലയോ എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ പറയാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ കണ്ണിന് ഒന്നും മറവായിരിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ തക്ക സമയത്ത് ഇറങ്ങി വരുന്നവനാണ്. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിപ്പാനായിട്ട് കഴിയുമോ? അവൻ തക്ക സമയത്ത് ഇറങ്ങി വരുന്നവനാണ്. ഹല്ലേലൂയ. ഈ തണ്ടു വലിച്ചു പറയുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്കും യേശു കടന്നു വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യേശു അവരെ നിർബന്ധിച്ച് അവിടേക്ക് പറഞ്ഞു അയച്ചുവെങ്കിൽ അവൻ വരാതിരിക്കുന്ന കർത്താവല്ല. അവൻ നിർബന്ധിച്ച് പറഞ്ഞു അയച്ചുവെങ്കിൽ അവൻ അവിടേക്ക് കടന്നു വരുന്നവനാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ ഏതവസ്ഥയിലും ഏത് പ്രയാസത്തിലും നമ്മുടെ അരികത്ത് കടന്നു വന്ന് നമ്മെ വിടുവിക്കുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യേശു കടന്നു വരും. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. യേശു ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ ഇവരുടെ വിശ്വാസത്തെ ഒന്നുകൂടെ വർദ്ധിപ്പിച്ചെടുക്കണം, ഒരു പെർഫെക്ഷനിലേക്ക് ഇവരെ കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവഹിത പ്രകാരമുള്ള കാറ്റിനാൽ നമ്മൾ ഉലയുമ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ രോഗത്തിന്റെ അവസ്ഥകളായിരിക്കാം, നമ്മുടെ ജീവിതത്തിലെ സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലെ ഫാമിലി മാറ്റേഴ്സ് ആയിരിക്കാം. ദൈവഹിത പ്രകാരമുള്ള ഒരു കാറ്റാണെങ്കിൽ പ്രൈസ് ഗോഡ്, അത് ഏറ്റവും സേഫാണ്. ദൈവത്തെ സ്തുതിപ്പാനായിട്ട് കഴിയുമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാളുകളായി നമ്മുടെ ജീവിതത്തിൽ അടിക്കുന്ന കാറ്റുകളുണ്ടല്ലോ, പകൽക്കാലം എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും ഈ കാറ്റിൽ ഞാൻ അകപ്പെട്ടത് എന്റെ ജീവിതത്തിൽ ഭാഗ്യമായി എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ? ദൈവം നമ്മളെ ഓരോരുത്തരെയും നിർബന്ധിച്ച് ഓരോരോ സ്ഥാനത്ത് നമ്മെ ആക്കിയതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അടഞ്ഞുകിടക്കുന്ന വഴികളെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലെ പരാജയത്തെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അതിനകത്ത് ദൈവത്തിന്റെ പദ്ധതികൾ തികഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതികൾ തികഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. തണ്ടു വലിച്ചു പറയുന്നതായിട്ടുള്ള ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കർത്താവ് അവരുടെ ബോട്ടിന്റെ അരികിലേക്ക് കടന്നു വന്നു. കർത്താവ് അവിടെ കടന്നു വന്നപ്പോൾ വലിയ ശാന്തത ഉണ്ടായി. ഹല്ലേലൂയ. പടകിലുള്ളവരെല്ലാം നീ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിക്കുവാനായിട്ടിടയായി. പ്രൈസ് ഗോഡ്. അപ്പൊ പടകിലുള്ളവരെല്ലാം നീ സാക്ഷാൽ ദൈവപുത്രനാണെന്ന് പറഞ്ഞ് അവർ അക്നോളജ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ നാല് സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ അഞ്ചപ്പം കൊണ്ട് 5000 ദൈവം പോഷിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ശിഷ്യന്മാർക്കെല്ലാം ഓരോ കൊട്ട വീതം കിട്ടിയതായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ അവരൊരു സ്തോത്രം പറഞ്ഞതായിട്ട് എങ്ങും കാണുവാനായിട്ട് കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 8-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ കാറ്റും കടലും കൂടെ ഇവരെ
അനുസരിക്കുന്നുവല്ലോ. ഇവൻ ആർ? ഹൂ ഈസ് ഹീ? ഇവൻ ആർ? ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് ഒരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ, ഇവർക്ക് സമർത്ഥിയുടെ അനുഗ്രഹം കൊടുത്തു വിട്ടാൽ യേശു ആരാണെന്ന് ഇവരുടെ ജീവിതത്തിൽ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. അഞ്ചപ്പം രണ്ടു മീനും കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ചപ്പോൾ കടന്നു വന്നവർക്കെല്ലാം സന്തോഷമായി, ആനന്ദമായി. അതുകൊണ്ട് അവൻ ബോട്ടിൽ നിന്നും മാറി കരയ്ക്കിരുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ഇതിനകത്ത് കിടന്ന് ഇവർ കുഴയാണ്, ഇവർ തുഴയാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ വിഭാഗങ്ങളെല്ലാം താഴോട്ട് വായിക്കുമ്പോൾ ഒടുവിൽ കർത്താവ് കടന്നു വന്ന് അവരെ വിടുവിച്ചു. ഹല്ലേലൂയ. പിന്നീട് അവർ നെടുമ്പാട് വീണോട്ട് പറയുകയാണ്, നീയോട് വലിയവൻ. ഹല്ലേലൂയ. കർത്താവേ, നീയോട് വലിയവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരാധനയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റുവാനാണ് ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പലപ്പോഴും ചില കാറ്റുകൾ അടിക്കുന്നത്. ഹല്ലേലൂയ. അഞ്ചപ്പം കൊണ്ടും രണ്ട് മീനും കൊണ്ട് അതിലൊരു വർത്തനവും നടത്തിയാൽ പ്രൈസ് ദി ലോർഡ്, ആരാധനയ്ക്ക് വ്യത്യാസം ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം കർത്താവ് ആരാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മെ ഓരോരുത്തരെ ഒരു പെർഫെക്ഷനിലേക്ക് ദൈവം നടത്തണമെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന ഏതു സാഹചര്യത്തിലും ഹല്ലേലൂയ സഹായിപ്പാൻ കഴിവുള്ള ഒരു കർത്താവുണ്ടെന്നുള്ള ആ തിരിച്ചറിവ് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. ഹോ ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹോ ഹല്ലേലൂയ. യോനയുടെ ജീവിതത്തിൽ അടിച്ച കാറ്റ് ഒരു കറക്ഷന്റെ വേണ്ടിയുള്ള ഒരു കാറ്റായിരുന്നു. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അടിച്ച കാറ്റ് അവരെ വിടുവിക്കുന്നതിന് വേണ്ടിയുള്ള കാറ്റായിരുന്നു. ഹല്ലേലൂയ. ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അടിച്ച ഈ കാറ്റിനെ കുറിച്ച് നിൽക്കുമ്പോൾ അവരെ പെർഫെക്ഷനിലേക്ക് നടത്തുക, ഒരു പരിപൂർണതയിലേക്ക് നടത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ പടകിന് നേരെ ആഞ്ഞടിക്കുന്ന കാറ്റിനെ കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കണ്ടവൻ, കാണുന്നവൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ അവൻ ബാധ്യസ്ഥനായി ഇപ്പോഴുമായിരിക്കും. തണ്ടുവലിച്ച കുഴഞ്ഞ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നടുക്കടലിൽ അവരായിരിക്കുമ്പോൾ അവർ വലയുന്നത് കണ്ടിട്ട് അവരുടെ അടുക്കിലേക്ക് ഓ നാലാം യാമത്തിൽ നടന്നു വരുന്ന വെള്ളത്തിൽ കൂടെ നടന്നു വരുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവൻ എവിടം വരെ ചെന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ബോട്ടിന്റെ അടുക്കിലേക്ക് കർത്താവ് കടന്നു വന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ കടന്നു പോകുന്ന സാഹചര്യമെല്ലാം കർത്താവിന് നല്ലവണ്ണം അറിയാം. നമ്മുടെ ജീവിതത്തിലെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുമ്പോൾ, മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം അസ്ഥാനത്തായി തീരുമ്പോൾ ദൈവം പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും. ഇന്ന് പകൽക്കാലം പ്രിയ ജോൽ പാസന്റെ അവരുടെ ജീവിതാനുഭവത്തെ കുറിച്ച് അവർ പറഞ്ഞല്ലോ. മാനുഷികമായ രീതിയിൽ പല കാര്യങ്ങൾ ചെയ്തു നോക്കി, എന്നത് ലാസ്റ്റ് മിനിറ്റ് നാലാം വ്യാമത്തിൽ ഫോർത്ത് അവർ യേശു വെള്ളത്തിൽ കൂടെ നടന്ന് അവർ ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് യേശു കടന്നു വന്നു. ഹല്ലേലൂയ. യേശു കടന്നു വന്നു അവരുടെ പടകിന്റെ അരികിൽ അവൻ വന്നു. ക്രൈസ്തലോ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ശാന്തമായിരിക്കൂ, ഭയപ്പെടണ്ട, ഹല്ലേലൂയ, നിരാശപ്പെടണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. പ്രൈസ് ഗോഡ്. കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെയൊരു ഉറപ്പ് തന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ ലോകത്തുണ്ടോ? നമ്മുടെ യേശുവല്ലാതെ വേറൊരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വന്ന അവസ്ഥകൾ കർത്താവിനറിയാം, വിതകളറിയാം, തണ്ടു വലിച്ചു വലയുന്നത് ദൈവത്തിനറിയാം. അവൻ നമ്മളെ വന്നിട്ട് കണ്ടുപോകുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കണ്ടിട്ട് പോകുന്നവനല്ല ദൈവം. നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ പടകിൽ കയറി നമുക്ക് ശാന്തത നൽകുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ നിങ്ങളെ നിർബന്ധിച്ച് ദൈവം ഒരിടത്തേക്ക് നയിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവിടെ ദൈവത്തിന്റെ പ്രൊവിഷൻ, ദൈവത്തിന്റെ പ്ലാൻ ഉണ്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ യേശുവിന്റെ കൂടെ നടന്ന് പല അത്ഭുതങ്ങൾ കണ്ടെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എപ്പോഴും യേശുവരുടെ ബോട്ടിൽ കാണത്തില്ല. എന്നാൽ യേശുവിലായിരിക്കുന്ന സമയത്തും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രതികൂലത്തിന്റെ നടുവിൽ, ഹല്ലേലൂയ, അവർക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ, അവരുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ, അവരെ ഒരു പെർഫെക്ഷനിലേക്ക് നടത്തേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ അവരെ നിർബന്ധിച്ച് യേശു അക്കരയ്ക്ക് അയച്ചു. ഇന്ന് പകൽക്കാലം നിങ്ങൾ ആരും നിരാശപ്പെടരുത്. ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. നമ്മളായിരിക്കുന്നിടത്ത് നമ്മുടെ കണ്ണുകൾ അടയട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കടന്നു വന്ന സമയം മുതൽ ഇത്രത്തോളം ദൈവം നമ്മെ അവിടെ നിന്ന് സഹായിച്ചു. അംഗീകരിക്കപ്പെട്ട സങ്കീർത്തന ഭാഗങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നു. സാക്ഷ്യവചനങ്ങൾ കേൾക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഇത്രത്തോളം ആരോഗ്യം, ബലമെല്ലാം ദൈവം നമുക്ക് നൽകി തന്നു. നമ്മളായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തെ നന്ദിയുള്ളവരായി സ്തുതിക്കാം. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ തുടർന്നും സഹായിക്കട്ടെ.